ഓസ്ട്രേലിയയിൽ ആദ്യമായി വന്നിറങ്ങുമ്പോൾ നിറയെ കങ്കാരുക്കളെ ഉടൻ കാണാമെന്നൊരു ചിന്ത പലർക്കും ഉണ്ടായിരുന്നിരിക്കാം. അതുപോലെ ഫോസ്റ്റർ ബിയറാണ് എല്ലാ ഓസ്ട്രേലിയക്കാരുടെയും ഏറ്റവും പ്രിയപ്പെട്ട ബിയർ എന്നതാണ് കേരളത്തിലായിരിക്കുമ്പോൾ ഒട്ടുമിക്കവരുടെയും ധാരണ. എന്നാൽ കങ്കാരുവിനെ എല്ലായിടത്തും കാണണമെന്നില്ല. നഗരങ്ങളിൽ കഴിയുന്നവർ പലരും സൂ സന്ദർശിക്കുമ്പോഴാണ് ഒരു കങ്കാരുവിനെ കാണുന്നത്. എന്നാൽ നഗരങ്ങൾ വിട്ടാൽ കങ്കാരുവിനെ പലയിടങ്ങളിലും കണ്ടു തുടങ്ങുന്നു. ബിയറിന്റെ കാര്യവും ഇങ്ങനെ തന്നെ. നിരവധി ബ്രാൻഡുകളാണ് ഇവിടെ ഓസ്ട്രേലിയക്കാർക്കിടയിലുള്ളത്. ഇതിലൊന്നു മാത്രമാണ് ഫോസ്റ്റർ ബിയർ. ഓസ്ട്രേലിയൻ ജീവിതത്തെക്കുറിച്ചും രീതികളെക്കുറിച്ചുമൊക്കെ ഓസ്ട്രേലിയയിൽ എത്തുന്നതിന് മുൻപ് തന്നെ പല ധാരണകളും നമുക്കെല്ലാവർക്കും ഉണ്ടായിരുന്നു. ഇതിൽ പലതും പിന്നീട് മാറുന്നതായി നമുക്ക് കാണാം. ഇതിൽ ചിലതാണ് 2021 ഓസ്ട്രേലിയ ഡേയോടനുബന്ധിച്ച് നമ്മൾ പരിശോധിക്കുന്നത്. ചില ഓസ്ട്രേലിയൻ മലയാളികളുടെ അനുഭവങ്ങളിലേക്ക്. അതിവേഗം പന്തെറിയുന്ന ക്രിക്കറ്റർമാരാണല്ലോ ഓസ്ട്രേലിയൻ നിരയുടെ വലിയൊരു പ്രത്യേകത. ഓസ്ട്രേലിയൻ ജനതയും പെരുമാറ്റ രീതിയിൽ ഇതുപോലെ തന്നെ ആയിരിക്കുമെന്നുള്ളൊരു ധാരണ പലർക്കും ഉണ്ടായിരിക്കാം. ഈ ചിന്താഗതി ഓസ്ട്രേലിയയിലെത്തിയ ശേഷം മാറിയ കാര്യമാണ് ഹോബാർട്ടിലുള്ള റോബർട്ട് കുര്യാക്കോസ് പങ്കുവയ്ക്കുന്നത്.
തീർച്ചയായിട്ടും ഓസ്ട്രേലിയയെ കുറിച്ചുള്ള പ്രതീക്ഷകൾ എന്നതിലുപരി ചില ഭയങ്ങളായിരുന്നു ഓസ്ട്രേലിയ എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ആദ്യം ഉണ്ടായിരുന്നത്. അതായത് നമ്മുടെ ടീനേജ് കാലഘട്ടത്തിലും നമ്മുടെ യൗവന കാലഘട്ടത്തിലും ഒക്കെ ഓസ്ട്രേലിയ എന്നൊരു സ്ഥലത്തെ കുറിച്ച് കേൾക്കുമ്പോൾ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീമിനെ കുറിച്ചാണ് നമ്മുടെ മനസ്സിൽ വരിക. എപ്പോഴും ഇന്ത്യയെ തോൽപ്പിക്കുന്ന, ഏത് മത്സരങ്ങളിൽ ഒന്നാമതെത്തുന്ന, എല്ലാ കിരീടവും അടിച്ചുകൊണ്ട് പോകുന്ന ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീം, സ്റ്റീവോയുടെ നേതൃത്വത്തിലുള്ള ആ ടീമും അന്നത്തെ പേസ് ബൗളർമാരെയും ഇങ്ങനെ ഭയത്തോടുകൂടി മാത്രമാണ് നമ്മൾ ഓർമ്മയിലുണ്ടാവുക. പ്രത്യേകിച്ച് ഓർക്കുന്നുണ്ടാവും 2000 മറ്റോ ആ സൗരവ് ഗാംഗുലി എല്ലാ കളിയും ജയിച്ചു വന്ന അവസാനം ഇവര് ഓസ്ട്രേലിയ എറിഞ്ഞിട്ട് നശിപ്പിച്ചു കളഞ്ഞ ആ ഒരു ഫൈനൽ. അതൊക്കെ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നമ്മളെപ്പോലുള്ള ഒരു ശരാശരി ക്രിക്കറ്റ് പ്രേമിയുടെ മനസ്സിലുണ്ടാക്കിയിരുന്നത് ഓസ്ട്രേലിയയെ കുറിച്ചുള്ള ഒരു ഭയം. ഇങ്ങനെ ആയിരിക്കും ഇവിടുത്തെ ഓസ്ട്രേലിയക്കാരും മുഴുവൻ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇന്ത്യക്കാരോടല്ല ഇതേ ഒരു സമീപനമായിരിക്കും. അത് നമ്മുടെ ഒരു പക്വതയില്ലായ്മ കൊണ്ട് അങ്ങനെ ചിന്തിച്ചാവാം. ആ ഒരു ഭയത്തോടുകൂടി ആ ഒരു ആശങ്കയാണ് പിന്നീട് എല്ലാ കാലവും ഓസ്ട്രേലിയയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിൽ വന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ക്രിക്കറ്റിലെ അഗ്രസീവ്നെസ് ഒന്നും ആളുകൾക്കില്ല. അവര് വളരെ കുറച്ചും കൂടെ, അല്ലെങ്കിൽ വളരെ നല്ല ഒരു വ്യക്തിത്വത്തിന് ഉടമകളാണ് ഇവിടെ ഉള്ളവർ നമുക്ക് മനസ്സിലാകുന്നത്. എനിക്ക് തോന്നുന്നു ഞാനുള്ളത് ടാസ്മാനിയയിലാണ്, ഹൊബാർട്ടിലാണ്. നമ്മൾ വിചാരിച്ചതിൽ കൂടുതൽ വെൽക്കമിങ് ആയിട്ടുള്ള ആളുകളെയാണ് നമ്മൾ ഇവിടെ കണ്ടത്. നമ്മൾ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീമിൽ ഇന്ത്യയിൽ വരുമ്പോൾ ഇന്ത്യക്കാരെ എറിഞ്ഞിടുന്ന ആളുകളാണെങ്കിൽ ഇവിടെയുള്ള ആളുകൾ ഇന്ത്യക്കാരെ വെൽക്കം ചെയ്യുന്ന ആളുകളായിട്ടാണ് നമ്മൾ കണ്ടത്.
ക്രിക്കറ്റിന്റെ കാര്യത്തിൽ തന്നെ പലർക്കും തെറ്റുപറ്റാറുണ്ട്. ക്രിക്കറ്റാണ് ഓസ്ട്രേലിയക്കാരുടെ ഏറ്റവും പ്രിയപ്പെട്ട വിനോദം എന്നത് പൊതുവായുള്ള ഒരു തെറ്റിദ്ധാരണയാണെന്നും റോബർട്ട് കുര്യാക്കോസ് ചൂണ്ടിക്കാട്ടുന്നു.
നമ്മുടെ മനസ്സിൽ നമ്മൾ വിചാരിക്കുന്നത് ഇന്ത്യയെക്കാൾ വലിയ ക്രിക്കറ്റ് രാജ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിൽ ഓസ്ട്രേലിയ മാത്രമായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ വരുമ്പോൾ നമ്മൾ സംസാരിക്കുന്നവർക്കെല്ലാം ക്രിക്കറ്റ് 2 മൂന്നാം സ്ഥാനത്തോ ആണ്. അവർ ഫുട്ടി, എപ്പോഴും ഫുട്ടി 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 എന്ന് പറയും. ഇവർക്ക് ഫുട്ടിയിൽ കൊടുക്കുന്ന പ്രാധാന്യം ഒന്നും ഇവർ ക്രിക്കറ്റിന് കൊടുക്കുന്നില്ല. അത് ഒരു വലിയ അത്ഭുതമായിരുന്നു.
ഇനി മറ്റൊരു കാര്യം നോക്കാം. ഓസ്ട്രേലിയയിൽ വംശീയ വിവേചനം നേരിടുന്നു എന്ന റിപ്പോർട്ടുകൾ പലപ്പോഴും കേൾക്കാറുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു അനുഭവം തനിക്ക് നേരിട്ട് ഉണ്ടായിട്ടില്ല എന്ന കാര്യം ഓസ്ട്രേലിയയെക്കുറിച്ചുള്ള ധാരണ മാറ്റിയതായി ഹോബാർട്ടിൽ
നേഴ്സായ ഡെസീന ഡിക്സൺ പറയുന്നു.
നമ്മൾ നെഗറ്റീവായിട്ട് നമ്മൾ ഓസ്ട്രേലിയ ചൂസ് ചെയ്തപ്പം ഒരുപാട് ആൾക്കാർ നമ്മുടെ അടുത്ത് പറഞ്ഞിരുന്നു ഇവിടെ ഒരുപാട് ഒരു റേസിസം ഭയങ്കരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പം നമ്മൾ വന്നപ്പോൾ ആ ഒരു ടെൻഷൻ നമുക്ക് മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ പേഴ്സണലി ഞങ്ങൾക്ക് ഇതുവരെയും അങ്ങനെ ഒരു നെഗറ്റീവായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടില്ല. ഇവിടുത്തെ ആൾക്കാർ ഒത്തിരി വെൽക്കമിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളൂ. അവർ നമ്മളെ ഒത്തിരി കെയർ ചെയ്യുന്നുണ്ട്, നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ പുറത്തൊക്കെ ഇറങ്ങുവാണല്ലോ അവർ നമ്മളെ ഗ്രീറ്റ് ചെയ്യും. ഇപ്പം വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങളിപ്പോൾ താമസിക്കുന്ന ഒരു 7-8 ഓസ്ട്രേലിയൻ ഫാമിലീസിൻ്റെ കൂടെയാണ്. എന്നുവെച്ചാൽ കൂടെ എന്ന് വെച്ചാൽ ഇവിടെ ഞങ്ങൾ മാത്രം ഇന്റർനാഷണൽ ഫാമിലി ഈ ഒരു കോമ്പൗണ്ടിൽ. അപ്പം അവരുടെ ഒക്കേഷൻസ് നമ്മളെ വിളിക്കാറുണ്ട്, അവരുടെ ഫുഡ് നമുക്ക് കുക്ക് ചെയ്ത് കൊണ്ട് തരാറുണ്ട്. നമ്മളാണല്ലോ നമ്മുടെ കേരള ഡിഷസ് ഒരുവിധം ഇപ്പോൾ ഇച്ചിരി സ്പൈസി കുറച്ചിട്ടാണ് നമ്മുടെ മസാല ദോശയും ബിരിയാണിയും എല്ലാ കാര്യങ്ങളും അവർക്കറിയാം. അപ്പോൾ അവർക്ക് ഇന്ത്യൻസിനെ ഇഷ്ടമാണ്, ഇന്ത്യൻ ഫുഡ് ഇഷ്ടമാണ്, നമ്മുടെ കൾച്ചറിനെ കുറിച്ച് കേൾക്കാൻ ഇഷ്ടമാണ്. അപ്പം എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വൺസ് അവരുടെ കൾച്ചർ ഒന്ന് അക്സെപ്റ്റ് ചെയ്യുവാണെങ്കിൽ, അവരോട് നന്നായിട്ട് നിൽക്കുവാണെങ്കിൽ ഒരുപാട് വാല്യുബിൾ റിലേഷൻസ് നമുക്ക് ഇവിടെ ഉണ്ടാവും.
വ്യത്യസ്തമായിട്ടുള്ള റേസിസം ഉള്ള ഒരു സ്ഥലമാണെന്ന് തോന്നാൻ ഇടയായ ഒരു കാരണം എന്തായിട്ടാണ് തോന്നുന്നത്?
കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം ഈ റീസെന്റ് നമ്മൾ ക്രിക്കറ്റ് മാച്ച് നമ്മൾ കേട്ടു. അതുപോലെ പണ്ട് നമ്മൾ എപ്പോഴും ഓസ്ട്രേലിയൻ ക്രിക്കറ്റൊക്കെയാണോ നമ്മുടെ മനസ്സിൽ വരുന്നത്. അപ്പം അങ്ങനെയുള്ള നെഗറ്റീവ് കമൻസ് പണ്ട് തൊട്ടേ നമ്മൾ കേട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിലും ഇവിടെ ഇവിടെ ഉള്ളവരല്ല, നമ്മളിങ്ങനെ ജനറലി കമ്പയർ ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ട് അവിടെ അവർ നമ്മുടെ എത്നിസിറ്റിയെ ഭയങ്കരമായിട്ട് ഇതാക്കുന്ന ഒരു ഗ്രൂപ്പാണെന്നൊക്കെ. അപ്പൊ കുറച്ചുകൂടി ഒരു ഒരു റൂഡായിരിക്കും എന്നുള്ള ഒരു എനിക്ക് മനസ്സിലുണ്ടായിരുന്നു നമ്മൾ വരാൻ നേരത്ത്. പക്ഷേ അങ്ങനെ ഒന്നും ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല.
ഓസ്ട്രേലിയയിൽ എത്തുന്നതിന് മുൻപ് ഓസ്ട്രേലിയയിൽ ആദിമവർഗ സമൂഹം ഉണ്ടെന്നുള്ളത് പലർക്കും അറിയണമെന്നില്ല, പ്രത്യേകിച്ച് നിരവധി വർഷങ്ങൾക്ക് മുൻപ് ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിയവർക്ക്. ആദിമവർഗ സമൂഹത്തെക്കുറിച്ച് അറിഞ്ഞത് ഇവിടെ എത്തിയതിന് ശേഷമാണെന്ന് 1970s ഓസ്ട്രേലിയയിലെത്തിയ അഡിലേഡിലുള്ള സാമുവൽ ജോർജ് പറയുന്നു.
എനിക്ക് ഞാൻ ഇംഗ്ലണ്ടിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്കിവിടെ ജോലി കിട്ടിയത് ഓസ്ട്രേലിയയില്. അപ്പോൾ ഓസ്ട്രേലിയയെ പറ്റി ഓസ്ട്രേലിയയുടെ ഹിസ്റ്ററി എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. ഞാൻ അവിടുന്ന് ഇന്ത്യയിൽ പോയി, ഇന്ത്യയിൽ നിന്ന് സിംഗപ്പൂരിൽ വന്ന്, സിംഗപ്പൂരിൽ രണ്ടു ദിവസം താമസിച്ചിട്ട് അവിടുന്ന് അഡിലേഡ് വരണമായിരുന്നു. അപ്പോൾ 1970s ദെർ ഇസ് നോ ഡയറക്ട് ഫ്ലൈറ്റ് ഇതിലായിരുന്നു. അതുകൊണ്ട് ഞാൻ പേർത്തിൽ ഒരു ദിവസം രാത്രി താമസിച്ചിട്ട് അടുത്ത ദിവസം ഇങ്ങോട്ട് വരികയായിരുന്നു. അപ്പോൾ രാത്രി പേർത്തിൽ നിന്ന് ഞാൻ കാലത്ത് എണീറ്റ് സ്വാൻ റിവറിൻ്റെ അടുത്ത് ഒന്ന് നടക്കാൻ പോയി. നടക്കാൻ പോയപ്പോഴത്തേക്ക് ഒരു മനുഷ്യൻ എന്നോട് അടുത്ത് വന്നു, അടുത്ത് വരുന്നുണ്ടായിരുന്നു. അപ്പം നോക്കിയപ്പോൾ ഇന്ത്യനമാര് തോന്നി. എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പുള്ളി ഇന്ത്യൻ ആണെന്ന് വെച്ചിരിക്കുന്ന സാധിച്ചു. അപ്പം ഞാൻ വിചാരിച്ച് ആ ഇന്ത്യൻസ് ഇപ്പോഴേ നേരത്തെ ഇന്ത്യൻസ് ഇവിടെ വന്നിട്ടുണ്ടല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. എന്നിട്ട് ഞാൻ അഡിലേഡിൽ വന്നപ്പോൾ എൻ്റെ ബോസിനോട് ചോദിച്ചു, ഞാനിങ്ങനെ നടന്നു വന്നപ്പോൾ ഇന്ത്യൻമാരി ഒരാൾ വരുന്നുണ്ടായിരുന്നു എൻ്റെ അടുത്തു നിന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞു അത് ഇന്ത്യനല്ല, ഇവിടുത്തെ നേറ്റീവ് ആളാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഓസ്ട്രേലിയയിൽ വെള്ളക്കാർ മാത്രമല്ല ഇവിടുത്തെ നേറ്റീവ് പീപ്പിളും ഉണ്ടെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്.
ഇന്ന് ടെക്നോളജിയുടെ വളർച്ച മൂലം ഇന്റർനെറ്റിലൂടെ ഓസ്ട്രേലിയയെക്കുറിച്ച് കൂടുതൽ അറിവ് പൊതുസമൂഹത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ആദിമവർഗ സമൂഹത്തെക്കുറിച്ച് ഇപ്പോൾ കുടിയേറുന്നവർക്ക് കുറേയേറെ വർഷം മുൻപ് കുടിയേറിയവരെക്കാൾ ധാരണയുണ്ടാകും. ഓസ്ട്രേലിയ ഒരു വികസിത രാജ്യമാണെങ്കിലും പലപ്പോഴും ഇന്ത്യയുമായി താരതമ്യം ചെയ്യുമ്പോൾ IT രംഗത്തെ കുറവുകൾ അതിശയിപ്പിച്ചിട്ടുള്ള കാര്യമാണ് സിഡ്നിയിലുള്ള ടിജു ചെറിയാൻ മാത്യു പറയുന്നത്.
ഈ രണ്ട് കാര്യം എനിക്ക് ടു തിങ്സ് സ്റ്റാൻഡ് ഔട്ട്. ഫസ്റ്റ് ഇസ് നമ്മൾ ഓസ്ട്രേലിയ വരുമ്പം ഇറ്റ് ഇസ് എ വെസ്റ്റേൺ കൺട്രി, സോ വി ഓൾവേസ് തിങ്ക് ലൈഫ് ഇസ് ഗോണ്ട് ബി ഒത്തിരി ബിസി ലൈഫ് ആയിരിക്കും. ഓൾഡോ ഐ കെയിം ഫ്രം മുംബൈ വെർ ലൈഫ് ഇസ് ഓൾവേസ് ഫാസ്റ്റ് ആൻഡ് റഷ്ഡ്. സോ നമ്മൾ വെക്കുന്ന വെസ്റ്റേൺ കൺട്രി ആണെന്ന് അതുപോലെ തന്നെ ബിക്കോസ് ഇറ്റ് ഹൈലി ഇൻഡസ്ട്രിയലൈസ്, അതുപോലെ ഹൈലി ടെക്നോളജി അഡ്വാൻസ് ആയിരിക്കും, അതുപോലെ ഫാസ്റ്റ് ലൈഫാണെന്ന് വെച്ചിട്ട് നമ്മൾ വരുന്നത്. ബട്ട് വെൻ ഇ കം ടു ഓസ്ട്രേലിയ യു ആർ പ്ലെസന്റ്ലി സർപ്രൈസ്ഡ് വിത്ത് ദ അമൗണ്ട് ഹൗ ലേഡ് ബാക്ക് ദ ലൈഫ് ഇസ്. സെക്കൻഡ് തിങ് ദാറ്റ് ഐ റിയലി വാസ് സർപ്രൈസ്ഡ് മീ വാസ് യു നോ വെൻ വി വർ ഇൻ ഇന്ത്യ വി ഓൾവേസ് തോട്ട് ഓ ഇന്ത്യ ഇസ് ഓൾവേസ് കൺസിഡർഡ് ഓക്കെ ലിറ്റിൽ ബാക്ക്വേർഡ്. ഐ വുഡ് നോട്ട് കോൾ ഇറ്റ് എ തേർഡ് വേൾഡ് കൺട്രി എനി മോർ, ബട്ട് വി ആർ നോട്ട് ദ ഫസ്റ്റ് വേൾഡ് കൺട്രി ഈതർ. So we expect the systems, especially in IT systems and on all these to be, although I'm not an IT background, in terms of your banking and all these to be at par with or much higher than India. One clear example, if somebody gives you a 50 GB data, it's like a big thing. Oh, I'm giving you 50 GB. India, everybody has a 2 GB every day limit, so it is like a normal thing. So I think technologically wise India is way advanced, we did not realize how it is.
ഇനി പലർക്കും അപ്രതീക്ഷിതമായി മാറിയിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടത്തെ അതിരൂക്ഷമായ കാട്ടുതീ ഭീഷണി. പല ഉൾനാടൻ പ്രദേശങ്ങളിലും കാട്ടുതീ അതിഭയാനകമാണ്. ഇതേക്കുറിച്ച് ന്യൂ സൗത്ത് വെയിൽസിലെ ബേറ്റ്മെൻസ് ബേയിലുള്ള നോയൽ ഡിക്രോസ് പങ്കുവയ്ക്കുന്നു.
ശരിക്കും പറഞ്ഞാല് ഞാൻ ഇവിടെ വരുന്നതിന് മുന്നേ എനിക്ക് ഓസ്ട്രേലിയയെ കുറിച്ച് യാതൊരു ധാരണകളും ഇല്ലായിരുന്നു. നമ്മുടെ ബന്ധുക്കളോ ആരും തന്നെ ഇവിടെ ഇല്ല, നമ്മളാണ് ആദ്യമായിട്ട് വരുന്നത്. നമ്മൾ നാട്ടിൽ ജീവിച്ച് നാട്ടിൽ നിന്നും പിന്നെ സാധാരണ എല്ലാവരും പോകുന്ന പോലെ ഗൾഫിലേക്ക് പോയി, അവിടെ ഒരു 10 വർഷം നിന്ന് അതിനുശേഷമാണ് അവിടെ നേരിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്, ഓസ്ട്രേലിയക്ക് വരുന്നത്. വരുമ്പോഴുള്ള നമ്മുടെ ധാരണയെന്ന് പറഞ്ഞാൽ ഞാൻ അബുദാബിയിലായിരുന്നു, അതിലും വലിയൊരു സിറ്റി എന്നുള്ളൊരു കാഴ്ചപ്പാടിലായിരുന്നു ഞാൻ ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ വന്നതിന് ശേഷമാണ് മനസ്സിലാക്കുന്നത് ഇവിടെ സിറ്റി ഏരിയ കഴിഞ്ഞാൽ കൂടുതലും കാടുകളാണ്, ഉൾപ്രദേശങ്ങൾ ഒരുപാടുണ്ട് എന്നൊക്കെ മനസ്സിലാക്കുന്നത് ഇവിടെ വന്നതിന് ശേഷമാണ്. ഞാൻ സിഡ്നിയിൽ വന്നിറങ്ങി, അവിടെ നിന്ന് ഞാൻ പിന്നെ ഇങ്ങോട്ട് റീജിയണൽ ഏരിയ, ബേസ്മെന്റ് എന്നുള്ള റീജിയണൽ ഏരിയയിലേക്ക് വരികയാണ്. അപ്പൊ ഈ യാത്ര മൊത്തം കാടിന് നടുവിലൂടെയാണ് കൂടുതലും യാത്ര. അതിനുശേഷം 2019 ഡിസംബറിലാണ് ഇവിടെ കാട്ടുതീ ഉണ്ടാകുന്നത്. ഇപ്പൊ കാട്ടുതീ ഉണ്ടാകും, കാട്ടുതീ എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. പക്ഷെ അതിന്റെ ഒരു ഭീകരാവസ്ഥ നമ്മൾ മനസ്സിലാക്കുന്നത് 2019 ഡിസംബറിലാണ്. കേട്ടറിവിനേക്കാളും വലുതായിരുന്നു നമ്മുടെ ഒരു നേരിട്ടുള്ള ഒരു അനുഭവം.
ഒപ്പം ഇവിടെയുള്ള അവധി യാത്രകൾ പ്രതീക്ഷിച്ചതിലും എത്രയോ വ്യത്യസ്തമാണെന്നും അദ്ദേഹം വിവരിക്കുന്നു.
ഇവിടെ വന്ന് ഒരേ സ്ഥലത്തേക്കുള്ള യാത്രകൾ, നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിൽ പോകുന്നുണ്ടെങ്കിൽ ട്രെയിൻ അല്ലെങ്കിൽ ബസ് അല്ലെങ്കിൽ ഫ്ലൈറ്റ്, ഇവിടെ കൂടുതലും എല്ലാവരും കാറിൽ തന്നെയാണ് യാത്ര ചെയ്യുന്നത്. ഇവിടെ പ്രത്യേകിച്ച് റീജിയണൽ ഏരിയയിൽ എന്നൊക്കെ പറഞ്ഞാൽ പബ്ലിക് ട്രാൻസ്പോർട്ട് വളരെ കുറവാണ്. അപ്പൊ നമ്മൾ നമ്മുടെ കാറിനെ തന്നെ ആശ്രയിച്ചാണ് യാത്രകളും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ട് നമുക്ക് സിറ്റി ഏരിയ അപേക്ഷിച്ച് ഇവിടെ നമുക്ക് വളരെ കുറവാണ്.
ജോലി സംബന്ധമായി മെച്ചപ്പെട്ട സാഹചര്യമായിരിക്കും ഓസ്ട്രേലിയയിൽ ഉണ്ടാവുക എന്ന പ്രതീക്ഷയോടെ തന്നെയായിരുന്നു നേരത്തെ അഭിപ്രായം പങ്കുവച്ച ഡെസീന ഓസ്ട്രേലിയയിലെത്തിയത്. എന്നാൽ പ്രതീക്ഷിച്ചതിലും ഏറെ മെച്ചപ്പെട്ട സാഹചര്യങ്ങളാണ് തനിക്ക് ഓസ്ട്രേലിയയിൽ ലഭിച്ചതെന്നുള്ള കാര്യമാണ് ഈ ഓസ്ട്രേലിയയോടനുബന്ധിച്ച് പങ്കുവയ്ക്കുന്നത്.
ബൈ പ്രൊഫഷൻ ഞാനൊരു രജിസ്റ്റേർഡ് നഴ്സാണ്. എനിക്ക് മിഡിൽ ഈസ്റ്റിലും കേരളത്തിലുള്ള എക്സ്പീരിയൻസ് ആണുള്ളത്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പം ഇവിടെ രജിസ്റ്റേർഡ് നഴ്സസിന് കിട്ടുന്ന ഒരു റെസ്പെക്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈലി വാല്യുബിൾ പ്രൊഫഷണൽ ഗ്രൂപ്പാണ് നമ്മുടെ സൊസൈറ്റിയിലെ. ഒഫീഷ്യൽ പേപ്പേഴ്സ് പോലും നമുക്ക് അറ്റസ്റ്റ് ചെയ്യാനും വിറ്റ്നസ് ചെയ്യാനും ഒക്കെയുള്ള റൈറ്റ് ഉള്ള ഒരു ഗ്രൂപ്പാണ്. പിന്നെ നമ്മുടെ വേജസ് ആണെങ്കിലും ഹൈലി കോമ്പറ്റീറ്റീവ് ആണ്, ഫ്ലെക്സിബിലിറ്റി ഭയങ്കരമാണ് വർക്കിങ്ങിലെ. അതിനൊരു ഉദാഹരണം പറയുവാണെങ്കിൽ കഴിഞ്ഞ 9 മന്ത്സ് ആയിട്ട് ഞാൻ എന്റെ മോന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക, ഞാൻ ജോലി റിസൈൻ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഒഫീഷ്യലി എനിക്ക് 1 ഇയർ കഴിഞ്ഞിട്ട് ജോലിക്ക് കയറിയാൽ മതി. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ചതിലും ഒരു ബെറ്റർ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.
ഇത്തരത്തിൽ ഓസ്ട്രേലിയയെക്കുറിച്ചുള്ള മുൻധാരണകൾ ഇവിടെ എത്തിയ ശേഷം നമുക്ക് മാറുന്നു.